Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ. സങ്കീർത്തനങ്ങളുടെ പശ്ചാത്തല പഠനം നാം തുടരുകയാണ്. ബൈബിളിലെ എല്ലാ സങ്കീർത്തനങ്ങളും ദൈവത്തെ കേന്ദ്രീകരിച്ചായിരിക്കുമ്പോഴും അവയെല്ലാം മനുഷ്യബന്ധിയാണെന്നും നാം മനസ്സിലാക്കണം. മനുഷ്യനെ പറ്റിയുള്ള സങ്കീർത്തന വീക്ഷണം എന്നതാണ് നമ്മുടെ ഇന്നത്തെ പഠന വിഷയം. മറ്റു വാക്കിൽ പറഞ്ഞാൽ, ദൈവസന്നിധിയിൽ സഹായത്തിനായി കേഴുന്ന മനുഷ്യൻ അല്ലെങ്കിൽ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുന്ന മനുഷ്യൻ സങ്കീർത്തനങ്ങളിൽ വളരെ സാധാരണമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. ഇന്ന് പഠന സഹായിയായിട്ട് നാം ഉപയോഗിക്കുന്നത് ഫാദർ മാത്യു മുളവനെയും ജെറി അമൽദേവും ചേർന്നൊരുക്കിയിട്ടുള്ള നാലാമത്തെ സങ്കീർത്തനമാണ്. ഒരു സാധാരണ മനുഷ്യൻ്റെ നീതിതൃഷ്ണയും ദൈവത്തിനായുള്ള അതിതീക്ഷ്ണതയും മുളവനെ അച്ഛൻ്റെ വരികളിലും അമൽദേവിൻ്റെ ഈണത്തിലും മനോഹരമായിട്ട് തെളിഞ്ഞു നിൽക്കുന്നു.
സകലേശനെൻ്റെ നാഥ ഉണർത്തിയിടുന്ന ആത്മതാപം സഹതാപമാർന്നു വേഗം ഏകീടണേ കടാക്ഷം സകലേശനെൻ്റെ നാഥ ഉണർത്തിയിടുന്ന ആത്മതാപം സഹതാപമാർന്നു വേഗം ഏകീടണേ കടാക്ഷം.
സങ്കീർത്തനങ്ങളിൽ മനുഷ്യനെ പറ്റിയുള്ള വീക്ഷണം നമുക്കിന്ന് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. ദരിദ്രനായും അനാവിം യാവേ, നീതിമാനായും സാധിക്കും, പിന്നെ ഭക്തനായും ഹാസിദിം എന്നിങ്ങനെ സങ്കീർത്തകൻ സ്വയവും മനുഷ്യനെ പറ്റിയും സങ്കീർത്തനങ്ങളിൽ ധാരാളമായിട്ട് വിശേഷിപ്പിക്കുന്നത് കാണാം. യാവയുടെ ദരിദ്രർ, അനാവിം യാവേ എന്ന വിശേഷണം പഴയ നിയമത്തിൽ ധാരാളമായിട്ടുണ്ടെങ്കിലും അത് സങ്കീർത്തനങ്ങളിലും വളരെ സുലഭമായി കാണാം. അനാവിം യാവേം, യാവയുടെ ദരിദ്രർ എന്ന പ്രയോഗത്തിന് പല അർത്ഥങ്ങളുള്ളതായിട്ടാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ആദ്യമായിട്ട് യാവേയോടുള്ള വിശ്വസ്തതയിലും ഭക്തിയിലും ജീവിക്കുന്നവരാണ് അനാവിം യാവേം, യാവേയുടെ പാവങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നത്. അവർ സാമൂഹികമായി ദരിദ്രരാണ്, പാവങ്ങളാണ്. ഇനി രണ്ടാമത്തെ അഭിപ്രായമനുസരിച്ച് ദരിദ്രരുടെ ഒരു സമൂഹമാണ് അവർ. കൂടാതെ ജീവിതത്തിൽ ഭക്തിമാർഗത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ചിട്ടുള്ളവരുമാണവർ. എന്നാൽ സാമൂഹികമായി ഇക്കൂട്ടർ ദരിദ്രരല്ല, പാവങ്ങളല്ല എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ അഭിപ്രായപ്രകാരം ദരിദ്രപക്ഷത്തിൻ്റെ ഏറ്റവും നല്ല പ്രതിനിധിയായ സങ്കീർത്തകൻ തന്നെയാണ് ഈ അനാവിം യാവേ, യാവേയുടെ ദരിദ്രൻ എന്നാണ് അഭിപ്രായം. ഏതെങ്കിലും തരത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചു ജീവിക്കുകയും ജീവിതത്തിലേറെ സഹിക്കുകയും ചെയ്യുന്നവരെയും യാവേയുടെ ദരിദ്രർ, അനാവിം യാവേ എന്ന് വിളിക്കാം എന്നൊരു അഭിപ്രായം കൂടെ നിലവിലുണ്ട് എന്ന് മനസ്സിലാക്കുക. സങ്കീർത്തനങ്ങളുടെ മാനുഷിക വീക്ഷണത്തിൽ ഈ ദരിദ്രർ, അനാവിം യാവേ ആരായിരുന്നാലും ദൈവം ഇവരുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഇവരെ അവിടുന്ന് സംരക്ഷിക്കുന്നു, മോചിക്കുന്നു. യാവേയുടെ സ്നേഹവും കാരുണ്യവും സംരക്ഷണവും സഹായവും നീതിമാന്മാർക്കും ഭക്തന്മാർക്കും അവിടുന്ന് നൽകുന്നു. വിശിഷ്യ പാവങ്ങളായവർക്ക് അത് അധികമായി ലഭിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ സങ്കീർത്തകരും മേൽപ്പറഞ്ഞ കൂട്ടത്തിൽ പെടുന്നില്ല. പാപികളായി സ്വയം വിശേഷിപ്പിക്കുന്നവർ പാപമോചനത്തിനായി പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തകന്റെ വീക്ഷണത്തിലെ പാപം ദൈവത്തെ നിരസിക്കലാണ്. അതിനെ നന്ദികേടായും സൗഹൃദമില്ലായ്മയും അഹങ്കാരമായും അസത്യമായും എതിർപ്പായും ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. ഇനി സങ്കീർത്തകന്റെ മാനുഷിക വീക്ഷണത്തിൽ പാപത്തിന്റെ ഫലമായുള്ള ശാരീരിക സഹനത്തെപ്പറ്റിയും പാപാധിക്യത്തെപ്പറ്റിയും പരാമർശമുണ്ട്. എങ്കിലും കാരുണ്യവാനായ ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു. കൂടാതെ ശത്രുക്കളെപ്പറ്റിയും തിന്മ പ്രവർത്തിക്കുന്നവരെപ്പറ്റിയും സങ്കീർത്തകൻ ആവലാതിപ്പെടുന്നുണ്ട്. അവർ വ്യക്തിയുടെയോ സമൂഹത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ ശത്രുക്കളാകാം. അവർ നമ്മെ പീഡിപ്പിക്കുന്നവരും നമുക്കെതിരെ കള്ളസാക്ഷ്യം പറയുന്നവരും അഹങ്കാരികളും രക്തദാഹികളും ദുഷ്ടരും ദൂഷണം പറയുന്നവരുമായിട്ടാണ് സങ്കീർത്തനങ്ങളിൽ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്.
അലിയാത്ത നെഞ്ചിനുള്ളിൽ അഭിമാനമെന്തു മനുജാ, മറിമായ മിഥ്യ പിമ്പേ ഓടാനിതെന്തു ബന്ധം. സകലേശനെൻ്റെ നാഥ ഉണർത്തിയിടുന്ന ആത്മതാപം, സഹതാപമാർന്നു വേഗം ഏകീടനേ കടാക്ഷം.
സങ്കീർത്തനങ്ങളെക്കുറിച്ചുള്ള പശ്ചാത്തല പഠനത്തിൻ്റെ ഭാഗമായിട്ട് അവയുടെ സാഹിത്യ ഘടനയിൽ പ്രകടമായി കാണുന്ന സമാന്തരീകതയുടെ അല്ലെങ്കിൽ പാരലലിസത്തിൻ്റെ നിയമത്തെക്കുറിച്ചും നാം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. സങ്കീർത്തനങ്ങളിലെ ആശയങ്ങളുടെ വിന്യാസത്തിൽ പദപ്രയോഗത്തിലൂടെ പ്രകടമാകുന്ന പലതരം സമാന്തരികതയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ആദ്യമായി സമാന സമാന്തരീകത, സിനോണിമസ് പാരലലിസം എടുക്കാം. ഇവിടെ സങ്കീർത്തന വാക്യമോ അതിൻ്റെ ഭാഗമോ അടുത്ത ഈരടികളിൽ തന്നെ ആവർത്തിക്കപ്പെടുന്നതാണ്. ഒരേ ആശയം മറ്റു വാക്കുകളിൽ ആവർത്തിക്കപ്പെടുന്നതാണ് സാധാരണഗതിയിൽ സമാന സമാന്തരീകത, സിനോണിമസ് പാരലലിസം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ആകാശം ദൈവമഹത്വം പ്രകീർത്തിക്കുന്നു എന്ന് പറഞ്ഞത് വീണ്ടും വാനവിധാനം അവിടുത്തെ കരവേലയെ പ്രഘോഷിക്കുന്നു. ഈ സിനോണിമസ് പാരലലിസം അല്ലെങ്കിൽ സമാന സമാന്തരീകത ഇനിയും ധാരാളം സങ്കീർത്തനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് നാം പിന്നീട് പഠിക്കും. വിപരീത സമാന്തരികതയാണ് രണ്ടാമത്തേത്, ആൻറ്റിതെറ്റിക് പാരലലിസം. അതായത് ഇവിടെ വിപരീതമോ വിരുദ്ധമോ അന്തരമുള്ളതോ ആയ ആശയങ്ങളാണ് രണ്ടാം പാദത്തിൽ ഉപയോഗിച്ച് കാണുന്നത്. ഉദാഹരണത്തിന്, ചിലർ കുതിരകളിലും മറ്റു ചിലർ രഥങ്ങളിലും അഭിമാനിക്കുന്നു, എന്നാൽ ഞങ്ങൾ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു എന്ന് 20-ാം സങ്കീർത്തനം. ഇനി മൂന്നാമത്തേത് വിശദീകരണ സമാന്തരികതയാണ്, ദ സിന്തറ്റിക് പാരലലിസം. ഇതിൽ ആദ്യത്തെ പാദത്തിലെ ആശയം അടുത്തുവരുന്ന പാദങ്ങളിൽ വിശദീകരിക്കുകയോ വ്യക്തമാക്കുകയോ ഉദാഹരണ സഹിതം വിവരിക്കുകയോ ചെയ്യുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ദുഷ്ടന്റെ ഉപദേശത്തിൽ നടക്കുകയോ പാപികളുടെ വഴിയിൽ നിൽക്കുകയോ പരിഹാസകരുടെ പീഠത്തിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ എന്ന്. സിന്തറ്റിക് പാരലലിസത്തിൽ അങ്ങനെ നാം കാണുന്നത് വിശദീകരണങ്ങളാണ്, വ്യാഖ്യാനങ്ങളാണ്. ഇനി അവസാനമായിട്ട് വാക്കുകളുടെയോ വാക്യങ്ങളുടെയോ ആവർത്തനത്തിലൂടെ ലഭിക്കുന്ന സമാന്തരീകതയെ ശബ്ദസൗഭഗ സമാന്തരീകത, ദ ക്ലൈമാക്റ്റിക് പാരലലിസം എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന്, കർത്താവിൻ്റെ ശബ്ദം ശക്തിയോടെ പ്രതിധ്വനിക്കുന്നു, എന്നിട്ട് വീണ്ടും പറയുന്നു, അവിടുത്തെ ശബ്ദം പ്രതാപത്തോടെ മുഴങ്ങുന്നു എന്ന്, 29-ാം സങ്കീർത്തനം. ഹെബ്രായ ഭാഷയുടെ കാവ്യഭംഗിയുടെയും ശൈലിയുടെയും ഭാഗമാണ് ഈ സമാന്തരീകത, ഈ പാരലലിസം എന്ന് മനസ്സിലാക്കുക. സങ്കീർത്തനങ്ങൾ നന്നായി മനസ്സിലാക്കുന്നതിന് സമാന്തരീകതയുടെ നിയമത്തിന് പുറമേ അവയിലെ ആലങ്കാരികമായ ഭാഷയും ബൈബിൾ സംഭവങ്ങളുടെ ഭൂമിശാസ്ത്രവും ഇസ്രായേലിൻ്റെ രക്തപങ്കിലമായ സാമൂഹിക ജീവിതവും അവരുടെ അലഞ്ഞുതിരിയലും നിയമങ്ങളും അറിഞ്ഞിരിക്കേണ്ടതും ആവശ്യമാണ്.
ചിൽ പ്രസാദപൂർവം പൂജയ്ക്കൊരുങ്ങവീണം സകലേശപാദപത്മേ ബലിയെന്നുമേകിടേണം. സകലേശനെൻ്റെ നാഥ ഉണർത്തിയിടുന്ന ആത്മതാപം സഹതാപമാർന്നു വേഗം ഏകീടണേ കടാക്ഷം.
സങ്കീർത്തനങ്ങളിലെ മാനുഷിക വീക്ഷണം മനസ്സിലാക്കാൻ ദൈവത്തിൻ്റെ മുന്നിൽ നീതിക്കായി യാചിക്കുന്ന മനുഷ്യനെയാണ് ഇന്നത്തെ പഠന സഹായിയായ നാലാം സങ്കീർത്തനത്തിൽ നാം ശ്രവിക്കുന്നത്. ഫാദർ മുളവന ജെറി അമൽദേവ് സംഘം ഒരുക്കിയിരിക്കുന്ന ഈ സങ്കീർത്തനം ആലപിച്ചിരിക്കുന്നത് രമേഷ് മുരളിയും സംഘവുമാണ്.
സകലേശനെൻ്റെ നാഥ ഉണർത്തിയിടുന്ന ആത്മതാപം സഹതാപമാർന്നു വേഗം ഏകീടണേ കടാക്ഷം. വിഷമങ്ങളാകെ തീരാ ദുഃഖങ്ങളായിടുമ്പോൾ കരുണാർദ്രനായി കാണാ തന്നീടനേ സഹായം. അലിയാത്ത നെഞ്ചിനുള്ളിൽ അഭിമാനമെന്തു മനുജാ മറിമായ മിഥ്യ പിമ്പേ ഓടാനിതെന്തു ബന്ധം. പരിചിൽ പ്രസാദപൂർവം പൂജയ്ക്കൊരുങ്ങ വീണം സകലേശപാദപത്മേ ബലിയെന്നുമേകിടേണം. ധാന്യരാശി കൂടും സമ്പന്നമർത്യനേക്കാൾ അരുളീഹൃദന്തമെന്നിൽ ആനന്ദഹർഷമീശൻ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ ഒരുക്കിയ വത്തിക്കാൻ റേഡിയോയുടെ സങ്കീർത്തനങ്ങൾ എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. സങ്കീർത്തനങ്ങളുടെ പശ്ചാത്തല പഠനം ഇനിയും അടുത്ത ആഴ്ചയിൽ.